Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. കർത്താവ് എന്റെ ഇടയനാകുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ പഠനത്തിൽ നമുക്കിന്ന് വരികളുടെ ധ്യാനാത്മകമായ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇത് ഏറെ ജനപ്രീതി ആർജിച്ച സങ്കീർത്തനമാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുടനീളം തെളിഞ്ഞു നിൽക്കുന്ന ഇടയരൂപം, പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഇടയരൂപം പുതിയ നിയമത്തിൽ ക്രിസ്തുവോളം എത്തിച്ചേരുന്നതും നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ കണ്ടതാണ്. എസേക്കിയൽ പ്രവചിച്ച നല്ല ഇടയൻ ക്രിസ്തുവാണ്. അന്വേഷിച്ചിറങ്ങുന്നു, തേടി നടക്കുന്നു, ചിതറിപ്പോയവയെ ചേർത്തിണക്കുന്നു, മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആനയിക്കുന്നു, വിശ്രാന്തി നൽകുന്നു, നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുന്നു, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരുന്നു, മുറിപ്പെട്ടതിനെ വച്ചുകെട്ടുന്നു, രോഗികൾക്ക് സൗഖ്യം പകരുന്നു, പാവങ്ങളെ പരിചരിക്കുന്നു, അവിടുന്ന് അവയെ നയിക്കുന്നു എന്നിങ്ങനെയുള്ള തിരുവചനത്തിലെ പ്രവാചക പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ ആടിനോടുള്ള ഇടയന്റെ സ്നേഹവും പരിലാളനയും വെളിപ്പെടുത്തുന്നതാണ്. പ്രവാചക ഗ്രന്ഥത്തിലെ ഈ സജ്ഞകളും ക്രിയാരൂപങ്ങളും ക്രിസ്തുവിൽ യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് കാണാം.
നാഥൻ കൃപാലുവിടയൻ മമ ജീവരക്ഷ തരുവോ, പൂവോലും പുൽത്തകിടികൾ മേച്ചിൽ വിരിച്ചവയൽ. തെളിവാർന്ന് തീർത്ഥപാനം ചെയ്തു വിശ്രാന്തിയണയാ, പീയൂഷ ശീതളമാകും ആരംഭ്യ നിലയം പോകും, ആരംഭ്യ നിലയം പോകും.
ഇന്ന് പഠന സഹായിയായിട്ട് നാം ഉപയോഗിക്കുന്നത് ജെറി അമൽദേവും ഫാദർ മാത്യു മുളവനെയും ചേർന്ന് ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപൊരുക്കിയ 23-ാം സങ്കീർത്തനത്തിൻ്റെ സവിശേഷമായൊരു പതിപ്പാണ്. പുരാതനമായ സങ്കീർത്തനത്തിൻ്റെ തനിമയും സ്വഭാവവും രചനയിൽ സൂക്ഷിക്കാൻ ഇന്നും വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന മുളവനേച്ചൻ മണിപ്രവാള ശൈലി ഉപയോഗിച്ചിരിക്കുന്നത് വിഷയത്തിൻ്റെ ഗാംഭീര്യവും ഒപ്പം പൗരാണികതയും പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു. ഇനി സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ആകട്ടെ വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ ഇടയനാകുന്നു എന്ന ശരണ സങ്കീർത്തനത്തിൻ്റെ ഭാവം ഈണത്തിൽ അനുഭവവേദ്യമാക്കിയിരിക്കുന്നു. സങ്കീർത്തനത്തിലെ വരികളിൽ സ്ഫുരിക്കുന്ന പ്രശാന്തതയും കുളിർമയും ഇടയന്റെ കാവലും കരുതലും സ്നേഹവുമെല്ലാം തനിമയാർന്ന ശൈലിയിലും തന്റെ ഈണത്തിലും ജെറി അമൽദേവ് പ്രതിഫലിപ്പിച്ചിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്ന ഗായകൻ ഡോക്ടർ സതീഷ് ഭട്ട് കുട്ടികളെ പരിചരിക്കുന്ന മെഡിക്കൽ ഡോക്ടറാണ്. എടുത്തു പറയാതിരിക്കാനാവില്ല, ഈ സങ്കീർത്തനമേറെ ലാളിത്യത്തോടും ഭാവപ്പകിട്ടോടും കൂടി ആലപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രശസ്തമായ സങ്കീർത്തനമാണിതെന്ന് പരക്കെ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. ഏത് ഭാഷയിലും സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. സമൂഹ പ്രാർത്ഥനയിൽ അത് ജനങ്ങൾക്ക് പ്രത്യാശ പകരുന്നു, പിന്നെ വിവാഹ സൽക്കാരത്തിലാണെങ്കിൽ അത് സ്നേഹ സാന്നിധ്യം വളർത്തുന്നു, മൃതസംസ്കാര ശുശ്രൂഷയിൽ അത് പ്രത്യാശയും സാന്ത്വനവും നൽകുന്നു. വ്യക്തിപരമായിട്ട് ഈ സങ്കീർത്തനം ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ വെളിച്ചം വീശുന്നു. അങ്ങനെ ഏതു മുഹൂർത്തത്തിലും ദൈവസ്നേഹത്തിൻ്റെയും ദൈവകരുണയുടെയും അനുഭവം പകരുകയാണ് സങ്കീർത്തന ശേഖരത്തിലെ ഈ ശ്രദ്ധേയമായ ഇടയഗീതം. അധികം സങ്കീർത്തനങ്ങളും രക്ഷയിലുള്ള മനുഷ്യന്റെ സന്തോഷം പ്രകടമാക്കുമ്പോൾ 23-ാം സങ്കീർത്തനം കർത്താവിന്റെ ഭവനത്തിലായിരിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദമാണ് പ്രകടമാക്കുന്നത്. മൂലത്തിൽ വളരെ നാടോടി ശൈലിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ സങ്കീർത്തനം ജെസ്സെയുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയവനും ഇടയ ചെറുക്കനുമായിരുന്ന എന്നാൽ പിന്നീട് ഇസ്രായേലിന്റെ രാജാവായിത്തീർന്ന ദാവീദിൻ്റേതു തന്നെ എന്ന നിഗമനത്തിലാണ് നിരൂപകന്മാരിൽ എല്ലാവരും തന്നെ, ബൈബിൾ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ.
ടിയും ധീരാത്മഭാവനാക്കാൻ എന്നെ അനുഗമിക്കുന്നു. നവതൈലലേപസുധയാൽ എന്നെ നിപ്പൂശുന്നിടയൻ പാനീയ ഭോജനങ്ങൾ സമ്പൽ വിധേന തരുന്നു.
ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ ധ്യാനാത്മകമായ പഠനത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ ദൈവത്തെ ചിത്രീകരിക്കാൻ സങ്കീർത്തകൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടയരൂപം തീർച്ചയായിട്ടും സാർവലൗകികമാണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഒരു വടിയുമായിട്ട് ആടുകളെ നയിക്കുന്ന ഇടയൻ അല്ലെങ്കിൽ നല്ല ഇടയൻ ആടുകളെ ധീരാത്മഭാവരാക്കുന്നു. ജീവിതത്തിൽ ഒട്ടും ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ കെൽപ്പില്ലാത്ത ആടിനെ പോലെ നിസാരരായ മനുഷ്യർക്കും കർത്താവ് ശക്തി പകരുന്നു, കർത്താവ് ധൈര്യം പകരുന്നു എന്നാണ് ഇതിനർത്ഥം. അതുപോലെ സങ്കീർത്തനം വിവരിക്കുന്ന ദൈവരാജ്യം പ്രശാന്തമായ പുൽമേടും കുളിരേകുന്ന നീർച്ചോലയും എന്താണ്, എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ വരികളിൽ അല്ലെങ്കിൽ ഈ പദങ്ങളിൽ അത്ര സുവ്യക്തമാണ്, ഹൃദയസ്പർശിയാണ് സങ്കീർത്തകന്റെ പ്രയോഗം അല്ലെങ്കിൽ പദപ്രയോഗം.
സുഖമോലുമെൻ്റെ വാസം നാഥൻ്റെ മേട്ടിലെന്നും ആനന്ദമേളനമല്ലോ നാഥൻ കൃപാലുയിടയൻ പുക പോലെ ചൂഴ്നാലുമാകെ വിരവിൽ നൈരാശ്യമേന്തി ഭീരു ആകില്ല ഞാനൊരു തെല്ലും
ഈ സങ്കീർത്തനം പകർന്നു നൽകുന്ന മറ്റൊരാത്മീയ ദർശനം, മനുഷ്യൻ മർത്യനാണ്, എല്ലാവരും മരിക്കുമെന്നത് മാത്രമാണ് ഈ ഭൂമിയിൽ തീർച്ചയായിട്ടുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ഭൗമിക ജീവിതം ദൈവിക സാന്നിധ്യത്തിൽ ചെലവഴിക്കാനായാൽ, നല്ല ഇടയന്റെ കൂടെയായാൽ, ഈശ്വര സാന്നിധ്യത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വവും ആനന്ദവും അപാരമായിരിക്കുമെന്ന് സങ്കീർത്തന പദങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവിക സാന്നിധ്യത്തിലും സ്നേഹത്തിലും ജീവിതത്തിൽ ലഭിക്കാവുന്ന സന്തോഷവും സംതൃപ്തിയും അത്യപൂർവമായിരിക്കുമെന്നാണ് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ശത്രു എന്നെ വീഴ്ത്തുമെന്നോ മരണം എന്നെ ഗ്രസിക്കുമെന്നോ എങ്ങനെ നാളെ ജീവിക്കുമെന്നോ എങ്ങനെ മുന്നോട്ടു പോകുമെന്നോ എന്നുള്ള ഭീതി ഒരിക്കലും നമ്മെ ഗ്രസിക്കില്ലെന്നതാണ് സങ്കീർത്തകന്റെ മൊഴി, സങ്കീർത്തകന്റെ ബോധ്യം. എന്നാൽ ഇനി ഒരു കാര്യം കൂടെ ഓർക്കാനുണ്ട്. നമ്മുടെ ജീവിതം പൂർണ്ണമായും ആനന്ദ മുഹൂർത്തങ്ങളല്ലോ. ജീവിതവീഥിയിൽ പ്രഭമങ്ങിയ അന്ധകാര നിബിഡമാകുന്ന അവസരങ്ങളുണ്ട്. ഇരുളടഞ്ഞ താഴ്വാരങ്ങളിൽ മനുഷ്യൻ ചെന്നെത്തുന്നു. അവൻ നിരാശനാകുന്നു, ഏകാന്തത അനുഭവിക്കുന്നു, കെണിയിൽപ്പെടുന്നു. ചിലപ്പോൾ നമ്മുടെ തന്നെ അവിശ്വസ്തതയും തിന്മയും കൊണ്ട് മാനസിക വ്യഥകൾ അനുഭവിക്കുന്നു, ഇരുളിൽ ഉഴലുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സമാശ്വാസവും ശക്തിയും നമുക്ക് വീണ്ടും പ്രത്യാശയും ധൈര്യവും പകരുന്നു. മനുഷ്യൻ അവൻ്റേതായ ശൈലിയിൽ ഇരുട്ടിൽ വ്യാപരിക്കുമ്പോഴും സങ്കീർത്തനം നമുക്ക് പ്രത്യാശ പകരുന്നു. ദൈവം എൻ്റെ പ്രകാശമാണ്, അവിടുന്ന് എൻ്റെ വഴിയാണ്, ജീവനാണ്, അവിടുന്ന് എൻ്റെ നാഥനാണ്, നായകനാണ്, അവിടുന്ന് എൻ്റെ ഇടയനാണ്, നല്ല ഇടയനാണ്.
സുഖമോലുമെൻ്റെ വാസം നാഥൻ്റെ മേട്ടിലെന്നും ആനന്ദമേളനമല്ലോ, ആനന്ദമേളനമല്ലോ. പുക പോലെ ചൂഴ്നാലുമാകെ വിരവിൽ നൈരാശ്യമേന്തി ഭീരു ആകില്ല ഞാനൊരു തെല്ലും, ആകില്ല ഞാനൊരു തെല്ലും.
ഇതാ സങ്കീർത്തകൻ വീണ്ടും വിവരിക്കുന്നു, നമുക്ക് പ്രത്യാശ പകരുന്നു. ദൈവം ഹൃദ്യനായ ആതിഥേയനാണെന്ന്, ധൂർത്തനായി പോയിട്ടും തിരികെ വരുമ്പോൾ വിരുന്നൊരുക്കി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ പിതാവാണ് ദൈവം. പുതിയ നിയമത്തിലെ വെളിപാട് ഗ്രന്ഥം വിവരിക്കുന്ന കുഞ്ഞാടിൻ്റെ ദിവ്യവിരുന്ന്, ദൈവപിതാവിൻ്റെ കരുണാർദ്രമായ ആതിഥ്യവും സ്വർഗീയ വിരുന്നിലെ സമ്പൽ സമൃദ്ധിയും സന്തോഷവുമാണ് വെളിപ്പെടുത്തുന്നത്, പ്രകടമാക്കുന്നത്. അതുപോലെ കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന നവജീവന്റെ പ്രതീകമാണ് സങ്കീർത്തനം വിവരിക്കുന്ന തൈലാഭിഷേകം. കർത്താവായ ഇടയൻ പൂശുന്ന തൈലത്താൽ ആടുകൾ ഉന്മേഷമണിയുന്നു, നവജീവൻ പ്രാപിക്കുന്നു. ക്രിസ്തുവിലുള്ള പുതുജീവനും നവോന്മേഷവുമാണ് ഈ കൃപാഭിഷേകം. അങ്ങനെ ദൈവവുമായുള്ള ഉടമ്പടിയാണ് മനുഷ്യജീവിതമെന്ന് സങ്കീർത്തകൻ സ്ഥാപിക്കുകയാണ്. ജീവിതത്തിൽ ശുഭമായെല്ലാം മുന്നോട്ടു പോകുമ്പോൾ എന്നതുപോലെ തന്നെ പ്രതിസന്ധികളിൽ പെടുമ്പോഴും അവിടെ തന്നെ നയിക്കുന്നു, ജീവിതത്തിൽ എനിക്ക് വെളിച്ചമേകുന്നു. കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം, അവിടുത്തെ അവികലമായ സ്നേഹം അപ്പോഴും എപ്പോഴും എന്നെ നയിക്കുന്നു, എന്നെ പിന്തുടരുന്നു. അങ്ങനെ എനിക്കറിയാം ദൈവം ഒരിക്കലും എന്നെ കൈവെടിയുകയില്ല എന്ന്. അവസാനം ഞാൻ എൻ്റെ ഭവനത്തിലെത്തുവോളം അവിടെ നിന്നെ നയിക്കുന്നു, കർത്താവ് എന്നെ ഭരിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ എക്കാലവും ഞാൻ വസിക്കും എന്ന പ്രയോഗത്തോടെയാണ്, എന്ന പ്രത്യാശയോടെയാണ് സങ്കീർത്തകൻ തൻ്റെ പദങ്ങൾ സമാഹരിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്.
കൃപയും നല്ല വാഴും സൗഭാഗ്യമോടെ ഞാൻ നിൻ ഗൃഹാന്തികത്തിൽ,
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. ഇനി നമുക്ക് അടുത്തയാഴ്ചയിൽ 122 സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം ശ്രവിക്കാം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു.